ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. പാലക്കാട് ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയതിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് മുന്നണികൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നേറ്റം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ആധിപത്യം തുടരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് കണ്ണൂർ കൊച്ചിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 800 നഗരങ്ങളിലും ജില്ലകളിലുമായി പെൻഷൻ പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ ഈ മാസം 30 വരെ തുടരും. നിതി ആയോഗ് സംഘടിപ്പിക്കുന്ന 15 ദിവസത്തെ ജൽ ഉത്സവിന് ഇന്ന് തുടക്കം. ജലവിനിയോഗം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുക്കപ്പെട്ട 20 ജില്ലകളെയും ബ്ലോക്കുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം 24 വരെയാണ് ജൽ ഉത്സവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക്. വയനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഈ മാസം 8-9 മൂന്നാംഘട്ട പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും. ഹോട്ടൽ മുറികളിൽ നടന്ന പോലീസ് പരിശോധനയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടെ പ്രചാരണ രംഗത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
വനിതാ പോലീസ് ഇല്ലാതെ എത്തിയ പോലീസ് സംഘത്തിന്റെ പരിശോധന കോൺഗ്രസ് വനിതാ നേതാക്കൾ എതിർത്തതോടെയാണ് ബഹളം തുടങ്ങിയത്. ഇതിനിടെ പുറത്ത് തടിച്ചുകൂടിയ കോൺഗ്രസ്, CPM, BJP നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ചെയ്തു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് കോൺഗ്രസ് നേതാക്കളെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. മുന്നണികളുടെ മുതിർന്ന നേതാക്കളെല്ലാം പാലക്കാട് എത്തിയിട്ടുണ്ട്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് UDF SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന് LDF NDA മുന്നണികളും ആവശ്യപ്പെട്ടു.
പാലക്കാട് അർദ്ധരാത്രി നടത്തിയ പരിശോധന CPMന്റെയും BJP രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളപ്പണം ഉപയോഗിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. എല്ലാ മുറികളും പരിശോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ അനുവദിച്ചില്ലെന്നും പോലീസിന് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പാലക്കാട് നടന്നത് പോലീസിന്റെ സാധാരണ പരിശോധനയാണെന്നും കോൺഗ്രസ് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപവരണാധികാരികൾക്ക് കൈമാറി. ഇവ വിതരണ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിലും മഞ്ചേരി ചുള്ളക്കാട് GUP സ്കൂളിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൂരം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ മുതിർന്ന നേതാക്കളാണ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ ചേലക്കര പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. സമാപന യോഗം വൈകിട്ട് 6 പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടനം നിർവഹിക്കും. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് മുളൂർക്കര പഞ്ചായത്തിലാണ് പര്യടനം നടത്തുന്നത്. തിരുവില്ലാമലയിൽ നിന്നും ചെറുതുരുത്തിയിലേക്ക് രമ്യ ഹരിദാസ് ഉൾപ്പെടുന്ന റോഡ് ഷോ നടത്തും. ഷാഫി പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇന്ന് മണ്ഡലത്തിൽ പാർട്ടി കുടുംബയോഗങ്ങളിലും തെരഞ്ഞെടുത്ത വ്യക്തികളെയും സന്ദർശിക്കുന്നതിനായാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കുന്നത്.
കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. ഇന്ന് രാത്രി കൊച്ചിയിലെത്തുന്ന അദ്ദേഹം നാളെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. വെള്ളിയാഴ്ച തേനിയിലും നാമക്കല്ലിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ പങ്കെടുക്കാൻ സ്പീക്കർ AN ഷംസീർ ഓസ്ട്രേലിയയിലെത്തി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ അംഗങ്ങളായ അന്താരാഷ്ട്ര സംഘടനയാണ് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ. സിനിമകൾ തലമുറകളോളം കാത്തുസൂക്ഷിക്കാനുള്ള സാങ്കേതിക മാർഗങ്ങൾ പരിശീലിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യാന്തര ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഫിലിം ഹെറിറ്റേജ് ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ വൈകിട്ട് ഗോൾഫ് ക്ലബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് മുന്നേറ്റം. ഇതുവരെ ട്രംപിന് 240 ഇലക്ട്രൽ വോട്ട് നേടാനായി. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിന് 187 ഇലക്ട്രൽ വോട്ടാണ് ഇതുവരെ ലഭിച്ചതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ജയം ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥിക്ക് 270 ഇലക്ട്രൽ വോട്ടുകളാണ് വേണ്ടത്. കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിനിടെ പടക്കശേഖരത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 4 ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ തീരുമാനിച്ചു. ഷൊർണൂർ റെയിൽവേ പാലത്തിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ ട്രെയിൻ തട്ടി മരണപ്പെട്ട തമിഴ്നാട് സേലം സ്വദേശികളുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം അനുവദിക്കാനും തീരുമാനമായി. സംസ്ഥാനത്ത് 2020 ജൂലൈ മുതൽ വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തിവരുന്ന അന്വേഷണങ്ങൾ വഴിമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് നിയമിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ അന്വേഷണ കമ്മീഷന്റെ കാലാവധി 6 കൂടി നീട്ടി. മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. ശബരിമല തീർത്ഥാടകരുടെ ഇരുമുടിക്കെട്ടിൽ നിന്ന് കർപ്പൂരം, സാമ്പ്രാണി, പനിനീര് എന്നിവ ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശം. പവിത്രമായി ഭക്തർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ വലിയൊരു ഭാഗവും മാലിന്യവുമായി പാണ്ഡിത്താവളത്തിലെ ഇൻസിനേറ്ററിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്നത് ഒഴിവാക്കാനുള്ളതാണെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. തന്ത്രി കണ്ഠർ രാജീവരുടെ അഭിപ്രായം സ്വീകരിച്ച ശേഷമാണ് ഇരുമുടിക്കെട്ടിൽ നിന്ന് ഇവ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിൽ രൂക്ഷമായ കാട്ടാനശല്യം തടയുന്നതിനായി തൂക്കുവേലി നിർമ്മാണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
അയ്യൻകുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ്, മുടിക്കയം, പാലത്തുംകടവ്, ബാരാപോൾ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനായി 6.5 കിലോമീറ്റർ നീളത്തിലാണ് തൂക്കുവേലി നിർമ്മിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 39 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. വളവുപാറ മുതൽ മുടിക്കയം വരെയും മുടിക്കയം മുതൽ പാലത്തുംകടവ് വരെയുമുള്ള പ്രദേശങ്ങളിൽ 2 റീച്ചുകളായാണ് തൂക്കുവേലി നിർമ്മിക്കുക. കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ബാരാപോൾ പുഴ കടന്നെത്തുന്ന കാട്ടാനകളുടെ വരവ് തൂക്കുവേലി നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പ്രതിരോധിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയക്കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. ആകെ 529 ഗെയിംസ് ഇനങ്ങളിലെ 288 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 709 പോയിന്റുകളാണ് തിരുവനന്തപുരം നേടിയത്. തൃശൂർ 2 കണ്ണൂർ 3 തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളും വട്ടിയൂർക്കാവ് ഗവൺമെന്റ് BHSSഉം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് HSSഉമാണ് ഗെയിംസ് വിഭാഗത്തിൽ മുന്നിലുള്ളത്. അക്വാട്ടിക്സ് മത്സര ഇനങ്ങളിലും തിരുവനന്തപുരം ജില്ലയാണ് 1. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ടോസ് നേടിയ കേരളം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. തുമ്പ സെയിന്റ് സേവിയേഴ്സ് ഗ്രൌണ്ടിലാണ് മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2 കണ്ണൂർ വാരിയേഴ്സ് ഇന്ന് ഫോഴ്സ കൊച്ചിയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ തിരുവനന്തപുരത്തെ തോൽപ്പിച്ച് കാലിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ISL ഫുട്ബോളിൽ FC ഗോവ ഇന്ന് പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ഫതോദ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ KSFEക്ക് ഇന്ന് 55 വയസ്സ്. 1969 നവംബർ 6 KSFE നിലവിൽ വന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം എൻഡോസൾഫാൻ വിരുദ്ധ സമര പോരാളി അമ്പലത്തറ കുഞ്ഞികൃഷ്ണന് നൽകുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു. 25,000 പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് ഈ മാസം 17 പുറച്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് വ്യാപാരം നേട്ടത്തോടെ ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസസ് 575 പോയിന്റ് ഉയർന്ന് 80,051. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 182 പോയിന്റ് ഉയർന്ന് 24,396 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 10 ഉയർന്ന് 7,365 പവന് 80 വർദ്ധിച്ച് 58,920 ഇന്നത്തെ വില. കോട്ടയം മുണ്ടക്കയം പുഞ്ചവയൽ പാക്കാനത്ത് കടന്നൽ കുത്തേറ്റ് വയോധിക മരിച്ചു. പാക്കാനം കാവനാൽ വീട്ടിൽ കുഞ്ഞുപെണ്ണാണ് മരിച്ചത്. 4 കടന്നലിന്റെ കുത്തേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. പാലക്കാട് ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയതിൽ പരസ്പരം ആരോപണമുന്നയിച്ച് മുന്നണികൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നേറ്റം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ആധിപത്യം തുടരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2 ഇന്ന് കണ്ണൂർ കൊച്ചിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.